യഹോവയെങ്കിലെ സന്തോഷം അനുഭവിക്കാത്ത ഒരാൾക്ക് യാതൊരു ശക്തിയും ഇല്ല എന്നതാണ് വാസ്തവം.
നമസ്കാരം. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, ജീവസന്ദേശ പഠനത്തിലൂടെ വചനധ്യാനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും വന്ദനങ്ങൾ. ഫിലിപ്പിയർക്കുള്ള ലേഖനമാണല്ലോ നാം പഠിക്കുന്നത്. ഒരു ക്ലാസ് പോലും വിടാതെ പഠിക്കണം. ഏതെങ്കിലും ക്ലാസുകൾ കേൾക്കാതെ പോവുകയോ ഇനി വല്ല സംശയം ഉണ്ടായാൽ പോലും ഉടൻ ഞങ്ങളുമായി ബന്ധപ്പെടുമല്ലോ. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിന്റെ വിഷയവിഭജനവും തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു.
ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ രാജ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും എന്ത് ബുദ്ധിമുട്ട് സഹിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇതേ കാര്യത്തിനായി സമർപ്പിക്കപ്പെട്ടവരുമായി തകർന്ന ഒരു ബന്ധത്തിൽ ജീവിക്കുവാൻ കഴിയും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ പിണക്കത്തിൽ കഴിയുന്നതിന് ഒരു ഉപാധിയുമില്ല അഥവാ ഒരു ന്യായീകരണവുമില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ വിഷയം താങ്കൾ ഇന്ന് ഗൌരവമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഫിലിപ്പ് ലേഖനം 4 പഠിക്കുവാനായിട്ടുള്ള അവസരമാണ്. ക്രിസ്തീയ ജീവിതത്തിനുള്ള ശക്തിയാണ് ഈ അധ്യായത്തിലെ വിഷയം. ഇതിനോടകം നാം 3 കാര്യങ്ങൾ കണ്ടു. കഴിഞ്ഞ 3 അധ്യായങ്ങളിൽ നിന്നുമായി അതിപ്രധാനമായ 3 കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്തീയ ജീവിതത്തിന്റെ തത്വം. അതെന്താണെന്ന് ഓർക്കുന്നുവല്ലോ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. പിന്നെ ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക നാം കണ്ടു 2 ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം തന്നെ നമ്മിലും ഉണ്ടാകുവാനായി പൗലോസ് നമ്മെ പ്രോത്സാഹിപ്പിച്ചത് ഓർക്കുന്നല്ലോ. പിന്നെ ക്രിസ്തീയ ജീവിതത്തിന്റെ സമ്മാനം നാം കണ്ടു. ആ ബിരുദനായി ഓടുന്നു എന്ന് പൗലോസ് പറഞ്ഞ ഭാഗം നാം ചിന്തിക്കുകയുണ്ടായി. ഇനിയും ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തി എന്നതാണ് വിഷയം. ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ പോകുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, പ്രവർത്തിക്കുവാനുള്ള ശക്തി ഇല്ല എങ്കിൽ ഈ ആദ്യം പറഞ്ഞവയെല്ലാം അർത്ഥശൂന്യവും പ്രയോജനരഹിതവുമായിത്തീരും ഇല്ലേ. ജീവിതത്തിന്റെ തത്വവും ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയും ക്രിസ്തീയ ജീവിതത്തിന്റെ സമ്മാനവും ഒക്കെ പ്രയോജനരഹിതമായിത്തീരും ജീവിക്കുവാനുള്ള ശക്തിയില്ല എങ്കിൽ. ജീവിക്കുവാനുള്ള ശക്തിയില്ല എങ്കിൽ പിന്നെ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് എന്താണ് വിശേഷം? നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി അനുകരിക്കുവാനുള്ള ശക്തിയില്ല എങ്കിൽ അതിനുള്ള മാതൃകയും അർത്ഥവത്തായിരിക്കില്ല. ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ കഴിയുകയില്ലെങ്കിൽ സമ്മാനവും ഫലപ്രദമായിരിക്കില്ല. അതിനാൽ ശക്തി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഒടുവിൽ എന്റെ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പൌലോസ് അപ്പോസ്തലൻ 3:1 ആരംഭിച്ചപ്പോൾ ഈ ലേഖനം അവസാനിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൌലോസിനെ സമ്മതിക്കാഞ്ഞതിന്റെ ഒരു കാരണം ക്രിസ്തീയ ജീവിതത്തിന് ശക്തിയുണ്ട് എന്ന് നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ്. അതത്ര ഞാൻ ചിന്തിക്കുന്നത്. നമ്മെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം നമുക്ക് സകലവും സാധ്യമാകും എന്ന് നാം അറിയേണ്ടതാണ്. സന്തോഷമാണ് ശക്തിയുടെ ഉറവിടമെന്ന് ഈ 4 നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥന ശക്തിയുടെ രഹസ്യവും ക്രിസ്തുവിനെ ധ്യാനിക്കുന്നത് ശക്തിയുടെ കൃപാസനവുമാണ്. 1 നമുക്ക് നോക്കാം. അവിടെ നാം കാണുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തിയുടെ ഉറവിടം സന്തോഷമാകുന്നു എന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ. എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഒരിക്കൽ ഫിലിപ്പിയിലെ വിശ്വാസികൾ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ചെന്നു ചേരും. ഈ ആളുകളെ കർത്താവിന് വേണ്ടി നേടിയതിന് ഒരു കിരീടം ലഭിക്കും എന്നുള്ള പ്രതീക്ഷ പൌലോസിനുണ്ടായിരുന്നു. ഇവിടെ ഭൂമിയിൽ അവരാണ് പൌലോസിന്റെ സന്തോഷം. ഫിലിപ്പിയിലെ വിശ്വാസികളെ പൌലോസ് എത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവൻ പറയുന്നു, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ. എഫേസയിലെ വിശ്വാസികളോട് പൌലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ എന്ന്. ക്രിസ്തീയ വിശ്വാസം ജീവിതത്തിൽ സ്ഥിരത ഉളവാക്കുന്നതാണ്, ഉറപ്പു നൽകുന്നതാണ്. അതുകൊണ്ടാണ് പതറിയിരുന്ന സങ്കീർത്തനക്കാരൻ തന്റെ സങ്കീർത്തനം ആരംഭിച്ചപ്പോൾ എന്റെ മനസ്സ് പതറിയിരിക്കുന്നു, എന്റെ മനസ്സ് ഇടുങ്ങിയിരിക്കുന്നു, എന്റെ മനസ്സ് ആകെ കുലുങ്ങിയിരിക്കുന്നു എന്ന് പാടി ആരംഭിച്ചെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം തന്റെ ജീവിതത്തിൽ വീണ്ടും തനിക്ക് ഉറപ്പായപ്പോൾ അവൻ പാടി അവസാനിപ്പിച്ചതൊക്കെയും എന്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ നിൽക്കുന്നത് എവിടെയാകുന്നു എന്നെനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേ, ക്രിസ്തീയ വിശ്വാസം ജീവിതത്തിൽ സ്ഥിരത ഉളവാക്കുന്നതാണ്. ക്രിസ്തു ജീവിതത്തിന് ഉറപ്പു നൽകുന്നവനാണ്. ആടി ഉലയേണ്ട യാതൊരു കാര്യവുമില്ല. രണ്ടാം വാക്യത്തിൽ നാം കാണും, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. ഫിലിപ്പിയ സഭയിലുണ്ടായിരുന്ന ഏക പ്രശ്നത്തിലേക്ക് പൗലോസ് അപ്പോസ്തോലൻ കടക്കുകയാണ്. ഇത് വലിയ ഗൌരവമായ പ്രശ്നമായിരുന്നില്ല. തന്റെ ലേഖനത്തിന്റെ അവസാനത്തിൽ എത്തുന്നവരെയും പൗലോസ് അപ്പോസ്തോലൻ അത് സൂചിപ്പിക്കുന്നത് പോലുമില്ല എന്ന് നാം കാണുന്നു. വാസ്തവത്തിൽ ഈ രണ്ട് സ്ത്രീകൾ തമ്മിൽ സംസാരിച്ചിരുന്നില്ല എന്ന് ചിന്തിക്കാവുന്നതത്രേ. പൗലോസ് പറയുന്ന കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാനായി ഫിലിപ്പിയിലെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നതിൽ നിന്നും നാം അത് നേരത്തെ തന്നെ കണ്ടുകഴിഞ്ഞതാണ്. അവിടെ ഈ ഭിന്നാഭിപ്രായം, ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഒരാൾ മറ്റൊരാളിന്റെ തനി പകർപ്പായി തീരണമെന്നല്ല പൗലോസ് പറയുന്നതിന്റെ അർത്ഥം. അവർക്ക് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ക്രിസ്തുവിന്റെ മനസ്സുള്ള രണ്ടാളുകളെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വേർപെടുത്തുന്നതായിരിക്കില്ല. ഓരോ അംഗവും വ്യത്യസ്തവും എന്നാൽ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മഹത്വകരമായ സത്യങ്ങളിൽ ഒന്ന്. ഞാൻ വീണ്ടും പറയട്ടെ, ഓരോ അംഗവും വ്യത്യസ്തവും എന്നാൽ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മഹത്വകരമായ സത്യങ്ങളിൽ ഒന്ന്. മൂന്നാം വാക്യം നോക്കിക്കാട്ടെ, സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ആദിമസഭയിൽ സ്ത്രീകൾ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്നു. എന്നാൽ അക്കാലത്ത് സ്ത്രീകൾക്ക് പ്രധാന സ്ഥാനം ലഭിക്കുന്നത് അസാധാരണ കാര്യമായിരുന്നു. ഈ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു എന്ന് പൗലോസ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നാം മുമ്പ് പരിചയപ്പെടാത്ത ഫിലിപ്പിയിലെ ഒരു വിശ്വാസിയാണ് ക്ലെമന്ത്. എന്റെ മറ്റ് കൂട്ടുവേലക്കാരുമായി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മറ്റ് അനേകം വിശ്വാസികൾ ഫിലിപ്പിയിൽ ഉണ്ടായിരുന്നു എന്നാണ് അത് വ്യക്തമാക്കുന്നത്. എന്റെ മറ്റ് കൂട്ടുവേലക്കാരുമായി എന്ന് പൗലോസ് പറയുന്നു. അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എത്ര മനോഹരമായ ചിന്തയില്ലേ. എന്നിട്ട് നാലാം വാക്യത്തിലേക്ക് വന്ന് പൗലോസ് പറയുകയാണ്, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഇത് ഒരു വിശ്വാസിക്കുള്ള കൽപ്പനയാണ്, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ളത്. ദിവസ വ്യത്യാസം എന്നെ, അത് ഇരുണ്ടതോ പ്രകാശപൂർണമോ, ദുർഘടം പിടിച്ചതോ അല്ലാത്തതോ, പ്രശ്നങ്ങളും പരീക്ഷകളും ഉളവാക്കുന്നതോ, അസുഖകരമായതോ അതോ എല്ലാവിധത്തിലുമുള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞതോ എന്തുമായിക്കൊള്ളട്ടെ, എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിപ്പീൻ എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ല എങ്കിൽ പൗലോസ് അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. സന്തോഷം നമുക്ക് തന്നെ സൃഷ്ടിക്കുവാൻ കഴിയാത്ത ഒന്നാണ്, അത് പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ ഒന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ അവന് ശക്തിയില്ല. യഹോവയെങ്കിലെ സന്തോഷം അനുഭവിക്കാത്ത ഒരാൾക്ക് യാതൊരു ശക്തിയും ഇല്ല എന്നതാണ് വാസ്തവം. നെഹെമ്യാവ് യെരുശലേമിന്റെ മതിലുകൾ പണിതു തീർന്ന ശേഷം അവർ നീർവാതിൽക്കൽ ഒരു വായനാ പീഠം ഉണ്ടാക്കി. അവിടെ നിന്നുകൊണ്ട് എസ്രാ പുരോഹിതൻ തിരുവചനത്തിൽ നിന്നും രാവിലെ മുതൽ ഉച്ചവരെ വായിച്ചു. ഈ വായിച്ചു കേട്ടത് അവരെ വികാരഭരിതരാക്കി തീർത്തു. ഇതൊരു മഹാദിവസമാണ്, നിങ്ങൾ കരയണ്ട. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഭൗതിക അനുഗ്രഹങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകണമെന്നും നിങ്ങൾ അവയെ അനുഭവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നെഹെമ്യാവ് അവരോട് പറഞ്ഞു. നമുക്ക് അനുഭവിക്കുവാനും സന്തോഷിക്കുവാനുമാണ് ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ ശക്തി. സന്തോഷമില്ലാതെ നിങ്ങൾക്ക് ശക്തിയുള്ളൊരു വിശ്വാസിയായിരിക്കാൻ, ഒരു ദൈവപൈതലായിരിക്കാൻ കഴിയുകയില്ല സുഹൃത്തെ. യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. എപ്പോഴും മ്ലാനമായിരിക്കുന്ന, സംഘർഷം പിടിച്ചിരിക്കുന്ന വിശ്വാസികൾ മന്ദീഭവിച്ചിരിക്കുന്നത് കാണാമല്ലോ. ക്രിസ്തീയ ജീവിതത്തിൽ യാതൊരു വളർച്ചയും ഇല്ലാത്തവരായി കഴിയുന്നത് കാണാമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലോകം എടുത്തുപയോഗിക്കുന്ന ഒരു വലിയ പ്രമാണമാകുന്നു ഇത്. വാസ്തവത്തിൽ ഈ കച്ചവട ലോകം ഇത് ഒരുവിധം കപടമാക്കി മാറ്റിയിരിക്കുകയാണ്. വളരെയേറെ സന്തോഷമുള്ള ഒരു വിൽപ്പനക്കാരനാണ് സമൂഹത്തിൽ വിജയിച്ചു നിൽക്കുന്നവൻ. സന്തോഷം ഉള്ളിലുണ്ടാകണം എന്നില്ല, എങ്ങനെങ്കിലും പുറമെ കാണിക്കുവാൻ കഴിഞ്ഞാൽ മതിയാകും. താങ്കൾ ഏതെങ്കിലും കടയിൽ ചെന്നൊരു സാധനം ആവശ്യപ്പെട്ടപ്പോൾ അവിടെ വിൽക്കുന്ന ആൾ താങ്കളെ കണ്ടിട്ട് അയാളുടെ മുഖം മ്ലാനമാക്കുകയോ കരയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തെന്നിരിക്കട്ടെ, അപ്പോൾ എന്തായിരിക്കും സാധനം വാങ്ങുവാൻ ചെന്ന താങ്കളുടെ പ്രതികരണം? വിൽപ്പനക്കാരൻ കരഞ്ഞെന്നാൽ താങ്കൾ പിന്നീട് ഒരിക്കലും അവിടെ പോകില്ല. അങ്ങനെ ആരും ചെയ്യില്ല. താങ്കൾ ഒരു സാധനം ആവശ്യപ്പെട്ട് കഴിയുമ്പോഴേക്കും അതിന്റെ ഒരു 100 ഗുണങ്ങൾ വർണ്ണിച്ചുകൊണ്ട് 10 സാധനങ്ങൾ നമ്മുടെ മുൻപിൽ നിരന്നു കഴിയും ഇല്ലേ. ഒരു സാരി ചോദിച്ചു ചെന്നാൽ അവർ ആദ്യം കാണിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ സാരിയാണോ? ഏറ്റവും വില കൂടിയ സാരി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ സാധിക്കില്ല എന്ന് ആ കൊണ്ടുവരുന്ന ആളിന് അറിയാമെങ്കിൽ പോലും ഏറ്റവും വില കൂടിയ സാരി അതിലൊരു 100 നിരത്തും. നമുക്ക് അല്പം താല്പര്യം തോന്നുന്ന വസ്തുക്കളെ അവർ നമ്മെക്കൊണ്ട് വാങ്ങിപ്പിക്കും. സാധാരണ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുന്ന ഒരു കടയിൽ നിന്നും തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇനിയും നമുക്ക് ആ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങേണ്ട എന്ന്. ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു, അതെന്താ, അവിടുത്തെ സാധനങ്ങൾ നല്ലതാണല്ലോ, തൂക്കത്തിലും അളവിലും വെട്ടിപ്പില്ല, വിലയും വളരെ ന്യായമായത്, പിന്നെന്താ അവിടുന്ന് വാങ്ങേണ്ട എന്ന് പറഞ്ഞത്? അത് നാം ഇത്രയൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടും നമ്മെ കണ്ടാൽ അവരൊന്ന് ചിരിക്കുമോ? എന്റെ ഭാര്യയുടെ മറുപടി, സത്യമാണ്, എന്നാൽ കഴുത്തറുത്ത് കാശ് വാങ്ങുന്നവൻ ഇടപെടുന്ന രീതിയിൽ ആരും പോയി അയാളോട് സാധനങ്ങൾ വാങ്ങും. ഈ അനുഭവങ്ങൾ താങ്കൾക്ക് ധാരാളം ഉണ്ടായിരിക്കുമല്ലോ. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ടിട്ടില്ലേ? വേദന തിങ്ങുന്ന ഹൃദയമാണെങ്കിൽ പോലും ഒരൊറ്റ എണ്ണം പോലും സ്വയം കഴിക്കാതെ സന്തോഷത്തോടെ ആവശ്യം പോലെ വേദന സംഹാരി ഗുളികകൾ അവർ നാട്ടുകാർക്ക് വിൽക്കും. സന്തോഷമില്ലാത്ത മുഖവുമായി ഒരൊറ്റ ദിവസം പോലും അവർ വിജയിക്കില്ല. ഞാൻ കോഴിക്കോട്ട് പോയാൽ സാധാരണ ഭക്ഷണം കഴിക്കുവാൻ കയറുന്ന ഒരു ഹോട്ടലുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്കറിയണമായിരിക്കും അല്ലേ. ഞാൻ അവിടെ കയറുന്നതിന് കാരണം മറ്റൊന്നുമല്ല, അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഓർഡർ എടുക്കുവാൻ വരുന്ന ഒരു മനുഷ്യനുണ്ട്. ആദ്യം ഞാൻ അവിടെ കയറിയപ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചുപോയി. കാരണം സാധാരണ പരിചയക്കാരെ പോലെ വന്ന് ഇടപെട്ട് പണ്ടെങ്ങോ പരിചയമുണ്ടായിരുന്ന ആരെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചുപോയി. അത്ര സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ ഇടപെടുന്ന മനുഷ്യൻ, എന്നോട് വിശേഷം. പിന്നീടൊരിക്കൽ ഞാൻ മനസ്സിലാക്കി, ഈ സന്തോഷം പ്രകടിപ്പിക്കുന്ന മനുഷ്യൻ ഭയങ്കര പ്രശ്നത്തിൽ കൂടി കടന്നുപോകുന്ന ഒരാളാകുന്നു എന്ന്. അയാളുടെ ഭാര്യ ഒരു മാരക രോഗത്താൽ കിടപ്പിലാണെന്നത്രേ എന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത്. ഒരു ദൈവപൈതൽ ബാഹ്യമായ സന്തോഷം മാത്രം കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ, യഥാർത്ഥ സന്തോഷം എപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. അതെ, കർത്താവിലെ സന്തോഷം ഒരു ദൈവപൈതലിൽ സദാ ഉണ്ടായിരിക്കണം. സന്തോഷമുണ്ടാക്കുവാനുള്ള പരിശ്രമത്തിൽ ലോകം വളരെയേറെ പണം ചെലവഴിക്കുന്നുണ്ട്. കുറെ ഫലിതങ്ങൾ പറയുന്നതിനാൽ ഈ വിദൂഷകന്മാർ എത്രമാത്രം പണമുണ്ടാക്കുന്നു എന്നറിയാമോ? ഈ അർത്ഥമില്ലാത്ത ഫലിതങ്ങൾ ആസ്വദിക്കുവാൻ മനുഷ്യൻ പണം വാരിയെറിയും. എന്തുകൊണ്ട്? മനുഷ്യർക്ക് ചിരിക്കണം എന്നതാണ് അതിന്റെ പിൻപിൽ. ഹൃദയം തുറന്നൊന്ന് ചിരിക്കണം. ജീവിതത്തിൽ ഒരല്പം സന്തോഷം ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ എന്തും നൽകുവാൻ മനുഷ്യർക്ക് മടിയില്ല. വീർത്തുകെട്ടിയ മുഖവും പിത്തം പിടിച്ചവരുടേതുപോലുള്ള ഇടപെടലും കൊണ്ട് ഈ ജീവിതത്തിൽ ഒരു ദൈവവൈദ്യൻ ഒരു ശക്തിയും കാണില്ല. ചിലർ ആരാധനയ്ക്കിരിക്കുന്നത് കണ്ടാൽ ആരോ തല്ലി വലിച്ചിഴച്ച് അവിടെ കൊണ്ടിരുത്തിയതാണെന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് എത്ര പേർ വീട്ടിൽ വഴക്കിട്ടിട്ട് വന്നിരിപ്പുണ്ട് എന്ന് ശ്രദ്ധിക്കാറുണ്ട്. വിശുദ്ധ പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. വേറെ വിധത്തിലാണ് ലോകം സന്തോഷമുണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നത്. ചില മണിക്കൂറുകൾ മദ്യപിക്കുകയും വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ട് തങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ അവ സഹായിക്കുമെന്നും അല്പം സന്തോഷം ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. കുറെ പേർ സിനിമാശാലകളിൽ പോയി ചില മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. ഇതുപോലുള്ള സമയം ചെലവഴിച്ചതിന് ശേഷം പോകുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പോയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ എന്തെങ്കിലും കൂടുതൽ സന്തോഷം തിരികെ വരുമ്പോഴും കാണുവാൻ കഴിയുകയില്ല. എന്നാൽ അവർ സന്തോഷത്തിന്റെ സമയത്തായിരുന്നു താനും. തങ്ങളുടെ ജീവിതത്തിലെ അപാകതകളെ ഈ പറഞ്ഞ വിധത്തിൽ ശരിയാക്കുവാൻ പലരും ശ്രമിക്കുന്നു. പക്ഷേ കൂടുതൽ പ്രശ്നം. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെയൊക്കെ സഭകളിൽ എല്ലാ ആഴ്ചയും ഒരല്പസമയം അവസ്ഥാഭേദ ക്രമീകരണ സമയം എന്ന് പറഞ്ഞ് നൽകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, അവസ്ഥാഭേദ ക്രമീകരണ സമയം. ഞാനൊരു ഫലിതമായി പറയുകയല്ല, ഗൌരവമായി ഇത് ചെയ്യുന്നില്ല എങ്കിൽ ആരാധന വെറും പ്രഹസനമാകും എന്ന് മറക്കരുത്. ആർക്ക് എന്ത് ലഭിക്കാനാണ്? ഞാൻ ഉദ്ദേശിച്ചത്, ഞായറാഴ്ച രാവിലെ മറിയാമ്മച്ചേടത്തി ആരാധനയ്ക്കായി വരുന്നു. അവരുടെ കൈവശം ഈ കഴിഞ്ഞ ആഴ്ച കിട്ടിയ ഒരൊന്നാം തരം ഏഷണിയുണ്ട്. അത് അവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപികയെക്കുറിച്ച് തന്നെയാണ്. രണ്ടു മൂന്ന് ദിവസം ഇത് ആരോടും പറയാതിരുന്നതിന്റെ ശ്വാസം മുട്ടൽ ചേടത്തിക്ക് അറിയൂ. ഇന്നിത് സാക്ഷി പറയുമ്പോഴോ ആരാധന കഴിഞ്ഞോ നാലു പേരോട് പറയണമെന്ന് ചിന്തിച്ചു വരുമ്പോൾ ആരെങ്കിലും ചിരിച്ചുകൊണ്ടുവന്ന് മറിയാമ്മ ചേടത്തിയെ മനോഹരമായ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി, ഒരു ഗ്ലാസ് നല്ല കാപ്പി കൊടുത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് എന്തെങ്കിലും നല്ല അനുഭവങ്ങളെക്കുറിച്ച് പറയിച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒരു സന്തോഷഭാവത്തോടെ ആരാധനയിൽ പങ്കെടുപ്പിക്കുക. പലരും തങ്ങളുടെ ദേഷ്യം മുഴുവൻ തുറന്നുവിടാനാണ് ആരാധനയിൽ വരുന്നത്. ഇവിടെ ഇതാ സഭയിലെ പ്രധാനിയായ ജോസഫ് ചേട്ടൻ വരുന്നു. തനിക്കിഷ്ടപ്പെടാത്ത എന്തോ സംഭവിച്ചതിനാൽ രാക്ഷസനെ പോലെ തീതുപ്പിയാണ് വരവ്. അത് മതിയല്ലോ, ഒരു ആരാധന മുഴുവൻ മുടക്കുവാൻ അതുപോരെ. ഇങ്ങനെയുള്ളവരെ സാത്താൻ നോക്കിവെച്ചിട്ടുണ്ട്. അവർ എന്നും ഓരോ പ്രശ്നം കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല മുറിയിലേക്ക് കൊണ്ടുപോയി ഒന്ന് തണുപ്പിച്ച് സന്തോഷിപ്പിച്ച് പോയി പ്രസംഗം കേൾക്കുവാൻ അനുവദിക്കുന്ന ഒരു സംവിധാനം എത്ര നന്നായിരിക്കും. നിങ്ങളതേക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആരാധനയ്ക്ക് പോകുന്നത് സന്തോഷത്തിനുള്ള അവസരമാണ്. ഇത് പിശാജ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ സന്തോഷിക്കുവാൻ നമ്മെ ആരെയും സമ്മതിപ്പിക്കില്ല. അതൊരു സന്തോഷത്തിന്റെ സ്ഥലമായിരിക്കണം എന്ന് മാത്രമല്ല, ശക്തിയുടെ സ്ഥലവുമായിരിക്കണം. ചിലപ്പോൾ പ്രാർത്ഥനാ കൂട്ടങ്ങളെ ശക്തിയുടെ സമയമെന്ന് വിളിച്ചു കേൾക്കാറുണ്ട്. അതെന്താണെന്നറിയാമോ? അത് സന്തോഷമാകുന്നു, ക്രിസ്തുവിലെ സന്തോഷം. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ, നമ്മുടെ ആരാധനകളിൽ നാം മറ്റെന്തിനെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു മുൻപ് അവിടുന്ന് നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ശത്രു നമ്മുടെ സന്തോഷം എടുത്തു കളയുവാൻ ശ്രമിക്കുന്നു. കാരണം അവനറിയാമൊരു ദൈവവേദന്റെ ശക്തി അവിടെയാകുന്നു എന്ന്. ഒരു വിധത്തിലും സന്തോഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ലായിരിക്കും താങ്കൾ ഇപ്പോൾ. എന്നാലും പൗലോസിനെ പോലെ ആയിട്ടില്ലല്ലോ. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഒരു സഭയോട് സന്തോഷിക്കുവാൻ പറയുന്നത് ആശ്ചര്യമായിരിക്കുന്നു. എന്നാൽ പൗലോസിന്റെ വാക്കുകൾ നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. നമ്മുടെ ആന്തരിക മനോഭാവം നമ്മുടെ ബാഹ്യമായ സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാകണം എന്നില്ല. പൗലോസ് സന്തോഷം കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ്. കാരണം തനിക്കെന്തു സംഭവിച്ചാലും കർത്താവായ യേശുക്രിസ്തു തന്നോടുകൂടിയുണ്ട് എന്ന് പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ സന്തോഷമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ താങ്കൾ ജീവിതത്തെ ശരിയായ കാഴ്ചപ്പാടിലല്ലായിരിക്കും കാണുന്നത്. മനസ്സിലായോ? ഇത് ഒന്ന് സ്വയം പരിശോധിക്കുന്നത് താങ്കൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. താങ്കൾ സന്തോഷമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ജീവിതത്തെ ശരിയായ കാഴ്ചപ്പാടിലല്ലായിരിക്കും കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ സന്തോഷം പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിലൂടെ ലഭ്യമായ സന്തോഷം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം എത്ര അർത്ഥവത്താണ്, എത്ര പ്രായോഗികമാണ്. അവിടുന്ന് ഇന്ന് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഒരു ദിവസമല്ല, ഞങ്ങളുടെ ആയുസ്സിന്റെ എല്ലാ ദിനങ്ങളിലും ഞങ്ങൾ ദുഃഖിച്ചും ഭാരപ്പെട്ടും ആരോരും തുണയില്ല എന്ന് ചിന്തിച്ചും ഞങ്ങളുടെ ആയുസ് പാഴാക്കുകയാണ്. ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും സന്തോഷം ഞങ്ങൾ നശിപ്പിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അതിനായിട്ട് ഒരുക്കണമേ. തിരുനാമത്തെ ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
പാടും ഞാൻ യേശുവിന് എന്ന് തുടങ്ങുന്ന ഈ ഗാനം വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് റിമി എറണാകുളം, സാറാമ റാന്നി, എം ജെ ഏബ്രഹാം കർണാടക എന്നിവരാണ്.
പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ.
കൂടാതെ നീ പാലിക്കും നാഥനേ,
പാടി സ്തുതിക്കുമെൻ. പാടും ഞാൻ യേശുവിൻ ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. പാടും ഞാൻ യേശുവിൻ ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ
ജീവൻ പോവോളം നന്ദി.
നീയോടെ പാടും ഞാൻ യേശുവിൻ ജീവൻ പോ